السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തെ കാര്യമാണ് അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വ ശർരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിയിൽ വിശ്വസിക്കുക എന്ന കാര്യം, വിധിയുടെ ഖൈറിലും ഷർറിലും അതിന്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുക എന്നത്. ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണ് അൽ ഖളാഉ വൽ ഖദർ, അതിലുള്ള വിശ്വാസം. യഥാർത്ഥത്തിൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഖളാഉ ഖദറിലുള്ള വിശ്വാസം. അൽ ഇമാനു ബില്ലാഹ് എന്ന് നാം ആദ്യം പറഞ്ഞ ഈമാൻ കാര്യങ്ങളിലെ ആദ്യത്തെ കാര്യം, അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അൽ ഇമാനു ബിൽ ഖളാഇ വൽ ഖദർ. അല്ലാഹുവിന്റെ ഖളാ ഖദറിലുള്ള വിശ്വാസം അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങൾ എണ്ണിയപ്പോൾ ഖളാ ഖദറിലുള്ള വിശ്വാസം പ്രത്യേകമായി എണ്ണിയത്? അത് ഈ വിശ്വാസത്തിനുള്ള പ്രാധാന്യം കാരണത്താലാണ്. യഥാർത്ഥത്തിൽ ഖളാ ഖദറിലുള്ള വിശ്വാസം അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ ഖദർ പ്രത്യേകം എണ്ണിയത്. അവിടുന്ന് പറഞ്ഞു, അൽ ഇമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരി. അല്ലാഹുവിന്റെ ഖദറിൽ, അതിന്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണ്. ഒരാൾ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, എന്താണ് ഖളാ ഖദറിലുള്ള വിശ്വാസം? ചുരുക്കി പറയുകയാണെങ്കിൽ ഖളാ ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതിന്റെ, നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദുനിയാവിൽ എന്തൊരു കാര്യവും നടക്കുന്നത് എന്ന് വിശ്വസിക്കലാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം. ചുരുക്കി പറഞ്ഞാൽ അതാണ്. എന്തൊരു കാര്യം ദുനിയാവിൽ സംഭവിക്കുന്നുണ്ടാകട്ടെ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ്. അല്ലാഹുവാണ് അവയെ എല്ലാം സൃഷ്ടിച്ചത്, അവയെ നിശ്ചയിച്ചത്. ഈ വിശ്വാസമാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം എന്നാൽ ചുരുക്കി പറഞ്ഞാൽ. എന്നാൽ ഖളാ ഖദർ അത് വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അറിയിച്ചു തന്നിട്ടുണ്ട്. അതിലെല്ലാം പ്രത്യേകം പ്രത്യേകം വിശ്വസിക്കുക എന്നതുകൂടി ഖളാ ഖദറിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരി. ഒരു അടിമയും മുഅ്മിനാവുകയില്ല, അവൻ മുഅ്മിനാണ് എന്ന് പറയാനേ സാധിക്കുകയില്ല, എപ്പോഴല്ലാതെ ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നതുവരെ. ഖൈരിഹി വ ശർരി, അതിന്റെ നന്മയിലും അതിന്റെ തിന്മയിലും. ഹത്താ യഅലമ അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹു വ അന്നമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. ഇതാണ് യഥാർത്ഥത്തിൽ ഖളാ ഖദർ. അത് നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം ഈ പറഞ്ഞതാണ്. എന്താണ് ഖളാ ഖദറിലുള്ള വിശ്വാസം? റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹത്താ യഅലം, അവൻ അവന്റെ മനസ്സിൽ
ഉറച്ച് അറിയുന്നത് വരെ, ബോധ്യപ്പെടുന്നത് വരെ, വിശ്വസിക്കുന്നത് വരെ എന്ത്? അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിഅഹു, അവനു ബാധിച്ച എന്തൊരു കാര്യമുണ്ടോ അത് ഒരിക്കലും അവനെ ബാധിക്കാതെ പോകില്ലായിരുന്നു എന്ന് അവൻ ഉറച്ചു വിശ്വസിക്കണം. എനിക്ക് 25 വയസ്സായി. 25 വയസ്സാവുക എന്നത്, അതുവരെ ജീവിക്കുക എന്നത് എന്തായാലും എന്റെ കാര്യത്തിൽ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു. എനിക്ക് ചില പ്രയാസങ്ങളുണ്ടായി. ആ പ്രയാസങ്ങൾ ഉണ്ടാവുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് എനിക്ക് സാധ്യമല്ല. കാരണം അല്ലാഹു തീരുമാനിച്ചത് അവന് ലഭിക്കാതെ പോയത്, അവന് കിട്ടാതെ പോയത്, അത് ഒരിക്കലും അവന് കിട്ടുകയില്ലായിരുന്നു എന്ന് അവൻ മനസ്സിൽ ബോധ്യപ്പെടണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളുണ്ട്, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, പരിശ്രമിച്ച കാര്യങ്ങൾ, എനിക്കത് നേടാൻ കഴിഞ്ഞിട്ടില്ല. ആ നേടാൻ കഴിയാതെ പോയ കാര്യങ്ങൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്തെല്ലാം ചെയ്താലും അതെനിക്ക് ലഭിക്കാൻ പോകുന്നില്ലായിരുന്നു. ഈ കാര്യം ഒരാൾ മനസ്സിലാക്കുക എന്നതാണ് ഖളാ ഖദറിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ പ്രമുഖനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലൗ അൻഫഖ്ത മിസ്ല ഉഹുദിൻ ദഹബ, നീ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും, ശ്രദ്ധിക്കണം, ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും, ലം യുഖ്ബൽ മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ, നീ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ അല്ലാഹു അത് നിന്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കുകയില്ല. وتعلم ان ما اصابك لم يكن ليخطئك وما اخطاك لم يكن ليصيبك, നിനക്ക് കിട്ടിയതൊന്നും കിട്ടാതെ പോകില്ലായിരുന്നു, നിനക്ക് കിട്ടാതെ പോയതൊന്നും കിട്ടുകയുമില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലൗ മിത്ത അല ഗൈരി ദാലിക് ദഖൽത നാർ, ഈ വിശ്വാസത്തിലല്ലാതെയാണ് നീ മരിക്കുന്നത് എങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഖളാ ഖദറിൽ വിശ്വസിക്കുക എന്നത് ഈമാനിന്റെ അടിസ്ഥാനപരമായ ഭാഗമാണ്. ഈ വാക്ക് ഇതുപോലെ തന്നെ ഹുദൈഫത്തു ഇബ്നുൽ യമാൻ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, ഇവരെല്ലാം ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്യത്യാസവുമില്ലാതെ. അപ്പോൾ ഖളാ ഖദറിലുള്ള വിശ്വാസം, അതിന്റെ പ്രാധാന്യമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഉബാദത്ത് ഇബ്നു സ്വാമിതി റളിയല്ലാഹു അൻ, അദ്ദേഹത്തിന് മരണമാസന്നമായപ്പോൾ മരിക്കാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മകനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം വസിയ്യത്ത് നൽകി, ഊസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ നിന്നെ വസിയ്യത്ത് നൽകട്ടെ. ഒരു വാപ്പ മകന് നൽകുന്ന വസിയ്യത്താണിത്. നോക്കൂ നിങ്ങൾ, സഹാബികൾ അവർ ദീനിന് നൽകിയ പ്രാധാന്യം അതിൽ നിന്ന് ബോധ്യപ്പെടും. വഅലം, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅലം അന്നക ലൻ തത്തഖില്ലാഹ ഹത്താ തുഅ്മിന ബില്ലാഹ്, നിനക്ക് അല്ലാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ, അല്ലാഹുവിൽ തഖ്വയുള്ളവനാകണമെങ്കിൽ നീ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടതുണ്ട്. വഅലം അന്നക ലൻ തുഅ്മിന ബില്ലാഹ് വലൻ തത്അമ ഹഖീഖത്തൽ ഈമാൻ വലൻ തബ്ലുഗൽ ഇൽമ ഹത്താ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശറി, നിനക്ക് അല്ലാഹുവിൽ വിശ്വസിക്കാനോ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാനോ ദീനിലുള്ള ഇൽമുകൾ പഠിക്കാനോ സാധിക്കുകയില്ല. ഹത്താ തുഅ്മിന ബിൽ ഖദർ, അല്ലാഹുവിന്റെ ഖദറിൽ നീ വിശ്വസിക്കുന്നത് വരെ. അപ്പോൾ അൽ ഖളാഉ വൽ ഖദർ, അതിൽ വിശ്വസിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ മേൽ അവൻ മുസ്ലിമാകാൻ നിർബന്ധമായിട്ടുള്ള നിബന്ധനകളിൽ ഒന്നാണ്. ശരി, അൽ ഖളാഉ വൽ ഖദർ ഈ വിഷയത്തിലുള്ള ചർച്ചകൾ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അൽ ഖളാഉ വൽ ഖദർ എന്ന വിഷയം, അത് ധാരാളമായി അനാവശ്യമായ ഭാഗങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ സൂര്യനിലേക്ക് നോക്കുന്നത് പോലെയാണ്. സൂര്യനിലേക്ക് എത്രമാത്രം നീ നോട്ടം വർദ്ധിപ്പിക്കുന്നോ അത്രമാത്രം നിന്റെ കണ്ണുകേടുവരും. അതുകൊണ്ട് അതിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നോക്കാൻ പറഞ്ഞോ, എവിടെ അറിയാൻ പറഞ്ഞോ, എന്ത് പഠിക്കാൻ പറഞ്ഞോ അത് പഠിക്കുക. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ അറിവിലേക്ക്, അള്ളാഹുവിന്റെ ശക്തിയിലേക്ക്, അള്ളാഹുവിന്റെ തീരുമാനത്തിലേക്ക് വിട്ടുകൊടുക്കുക. നമ്മൾ ഈമാൻ കാര്യങ്ങളുടെ ആമുഖങ്ങളിൽ പലതവണ പറഞ്ഞതുപോലെ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും ഉറച്ച് അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ചിന്തകളിലേക്ക് കടക്കുക എന്നത് ഒരു മുസ്ലിമിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ശരി, അൽ ഖളാഉ വൽ ഖദർ, അത് പഠിക്കുന്നതിന് മുൻപ് ചില മുഖദ്ദിമകൾ, ചില ആമുഖങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അൽ ഖളാഉ വൽ ഖദർ, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം, ആ വിശ്വാസം ചർച്ച ചെയ്യപ്പെടേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരിൽ മാത്രമാണ്. അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം അൽ ഖളാഉ വൽ ഖദറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. പലപ്പോഴും നിരീശ്വരവാദികൾ ഈ വിഷയം എടുത്തുന്നയിക്കാറുണ്ട്. അവരുമായി ഈ വിഷയത്തിന് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം അവർ ഖളാഉ വൽ ഖദറിന്റെ ആദ്യത്തെ പടി അള്ളാഹു ഉണ്ട് എന്ന കാര്യം തന്നെ അംഗീകരിക്കാത്തവരാണ്. അപ്പോൾ വിധിവിശ്വാസം, അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരിലാണ്. ശരി, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ എങ്ങനെയുള്ള റബ്ബിനെയാണ് വിശ്വസിച്ചിട്ടുള്ളത്? ഈ ആകാശഭൂമികളെ മുഴുവൻ പടച്ചവനായ ഒരു റബ്ബുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലേക്ക് നോക്കിയാൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന കാര്യമാണ്. മരത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീ ഉണ്ടാക്കുന്നു, നനഞ്ഞ മരത്തിൽ നിന്ന്. ആകാശത്ത് സൂര്യനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു, ചന്ദ്രനെ നിശ്ചയിച്ചിരിക്കുന്നു, ഭൂമി. ഇങ്ങനെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളിലൊന്ന്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിനക്കവൻ രണ്ട് കണ്ണുകൾ നൽകിയിരിക്കുന്നു, മൂക്ക് നൽകിയിരിക്കുന്നു, വായ നൽകിയിരിക്കുന്നു. അതിലോരോ ഇഞ്ചുകളിലും അള്ളാഹു ഒളിപ്പിച്ചു വച്ചിട്ടുള്ള അത്ഭുതങ്ങൾ നിസ്സാരമല്ല. ഒരു കണ്ണ്, അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കണ്ട് അത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നതിനിടയിൽ നടക്കുന്ന ധാരാളക്കണക്കിന് കാര്യങ്ങൾ, അത് ഒരു മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന, എല്ലാത്തിനും കഴിവുള്ളവനായ ഒരു റബ്ബാണ് ഇത് പടച്ചിട്ടുള്ളത് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ ഖളാഉ വൽ ഖദറിൽ വേണം. ഖളാഉ വൽ ഖദറിന്റെ ചർച്ച വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. കഴിഞ്ഞില്ല, ഈ ആകാശഭൂമികളെ പടച്ചവൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചവൻ, അവൻ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അത് ഖളാഉ വൽ ഖദറിലുള്ള വിശ്വാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. കാരണം ഖുർആൻ നോക്കൂ നിങ്ങൾ, എല്ലാം അറിയുന്ന ഒരു റബ്ബിന് മാത്രമേ അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ, അതിലുള്ള അത്ഭുതങ്ങൾ പരിശോധിച്ചാൽ ഏതൊരു നിഷ്പക്ഷനായ വായനക്കാരനും അക്കാര്യം ബോധ്യപ്പെടും. എല്ലാം അറിയുന്നവനായ റബ്ബാണ് ഇത് അവതരിപ്പിച്ചത്. കാരണം മനുഷ്യർക്കൊരിക്കലും കണ്ടെത്താൻ കഴിയാത്ത അനേകം കാര്യങ്ങൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിരിക്കുന്നു. അതും യാതൊരു നിലക്കും ഇത്തരം വിജ്ഞാനങ്ങൾ പ്രചരിക്കാത്ത ഒരു കാലഘട്ടത്തിൽ അവതരിച്ച ഗ്രന്ഥത്തിൽ. ചരിത്ര വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ വളരെ കൃത്യതയുണ്ട്. ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യതയുണ്ട്. ഏത് വിജ്ഞാനശാഖയാകട്ടെ, സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിനും വിരുദ്ധമായി ഒന്നും തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ കാണാനില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. അവന് ഭാവിയിൽ നടക്കുന്നതറിയാം, ഗൈബ് അറിയാം. അതിന് തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. അവിടുന്ന് അശറാത്തു സഅയായി അറിയിച്ച, അന്ത്യനാളിന്റെ അടയാളങ്ങളായി അറിയിച്ച കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ, അത്ര കൃത്യമാണ് അവിടുത്തെ വാക്കുകൾ ഓരോന്നും. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ മസ്ജിദ് നബവിയുടെ കാര്യത്തിൽ വന്ന വാക്ക്. ഇങ്ങനെ ധാരാളം അശ്റാത്തു സാഇമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നടത്തിയ ഹദീസുകൾ വായിച്ചാൽ ഹർഫ് വരെ കൃത്യമായി യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയങ്ങൾ പറഞ്ഞത് എന്ന് ബോധ്യപ്പെടും. റസൂലുള്ള കഥ എവിടെ നിന്നാണ് കിട്ടിയത്? അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന കാര്യം. അള്ളാഹു അറിയാത്ത ഒരു കാര്യമല്ല. നാം ആദ്യം പറഞ്ഞു, അള്ളാഹുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. രണ്ട്, അള്ളാഹുവിന് അറിയാത്ത ഒരു കാര്യമില്ല. ഇത് രണ്ടും ചിന്തിച്ചാൽ ഏത് ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ എളുപ്പമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹുവിന് എല്ലാം അറിയാം, അവന് എല്ലാത്തിനും കഴിയും. മൂന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് പുറത്ത് ഒരു കാര്യവും നടക്കുകയില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. സൂര്യൻ നോക്കൂ, നിങ്ങൾ എത്ര കൃത്യമായാണ് അത് ഉദിക്കുന്നത്, എത്ര കൃത്യമായാണ് അത് അസ്തമിക്കുന്നത്. അതിന്റെ കൃത്യത കാരണത്താൽ സൂര്യന്റെ ചലനങ്ങൾ അതെപ്പോൾ എവിടെ എത്തുമെന്ന കാര്യം മനുഷ്യർക്ക് നിർണയിക്കാൻ കഴിയുന്നു. മനുഷ്യന്മാർക്ക് പറയും ഇത്ര സമയത്തെ സൂര്യൻ ഇവിടെ ഉണ്ടാവും, ഇത്ര സമയത്തേ അത് അസ്തമിക്കും, ഇത്ര സമയത്തേ ഉദിക്കും. കൃത്യമായി പറയാൻ കഴിയുന്നത് എന്തുകൊണ്ട്? മനുഷ്യനതിനെ അങ്ങനെ ആക്കിയതുകൊണ്ട് അല്ല, മറിച്ച് അത് കൃത്യമായി വരുന്നതുകൊണ്ടാണ്. വർഷങ്ങൾ എത്രയായി ചരിത്രത്തിൽ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആ സന്ദർഭങ്ങളിലെല്ലാം സൂര്യൻ അതിന്റെ കൃത്യമായ ചലനത്തിലാണ്. എങ്ങനെയാണ് അത് ഇത്ര കൃത്യമായി ചലിക്കുന്നത്? ഒരു നിമിഷത്തിന്റെ വ്യത്യാസം പോലും ഇല്ലാതെ. മുദബ്ബിറായ ഒരു റബ്ബ് അതിനുണ്ട്, നിയന്ത്രിക്കുന്ന ഓരോ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, മരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്ന ഒരു ഉണങ്ങിയ ഇല അത് വീഴുമ്പോൾ അല്ലാഹു അറിയാതിരിക്കുന്നില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ചെറിയ ചലനങ്ങൾ വരെ. നീ നിന്റെ കൈവിരൽ നിനക്കുപോലും അറിയാത്ത രൂപത്തിൽ ഒന്ന് ചെറുതായി ചലിപ്പിച്ചാൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണതുള്ളത്. കാരണം ആകാശങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന, വലിയ ഗോളങ്ങളെ നിയന്ത്രിക്കുന്ന, വലിയ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്ന, സൂര്യനെ നിയന്ത്രിക്കുന്ന, ഭൂമിയെ നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനായ റബ്ബ് അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് ദുർബലനായ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ്. അപ്പൊ ഈ പറഞ്ഞ ചില മുഖദ്ദിമകൾ, ആമുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് എപ്പോഴും ഖളാ ഖദറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തൊരു സംശയം ഇത് ചിന്തിക്കുക. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹ്ക്ക് എല്ലാം കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഒന്നിനും പുറത്തു കടക്കാൻ പറ്റൂല. ഈ പറഞ്ഞ ചില ആമുഖങ്ങൾ ആദ്യത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ ആമുഖം ഈ പറഞ്ഞതാണ്, അള്ളാഹുവിനെ കുറിച്ച് ഈ വിശ്വാസങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു നിരീശ്വരവാദിയുമായി ഖളാ ഖദർ ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ? അയാൾ അല്ലാഹുണ്ട് എന്ന് പറയുന്നില്ല. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നവർക്കാണ് ഖളാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം ബാധകമാകുന്നത്, അവർക്ക് ചർച്ചയ്ക്ക് ബാധകമാവുന്നത്. അല്ലാഹ് തന്നെ ഇല്ല എന്ന് പറയുന്നവരോട് പിന്നെ ബാക്കിയുള്ള ചർച്ച ചെയ്യുന്ന കാര്യമില്ല. രണ്ടാമത്തെ ആമുഖം, ഖളാഉം ഖദറും അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം അത് ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖളാഉം ഖദറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖുർആനും ഹദീസുമാണ് നമ്മുടെ അടിസ്ഥാനം. ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇത് ഗൈബിയായ കാര്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നെങ്കിൽ, ഖുർആനും ഹദീസും ഇത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവുക തന്നെയല്ലായിരുന്നു. അള്ളാഹു വിധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് അള്ളാഹുവും റസൂലും അത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഖുർആനും ഹദീസുമാണ് ഖളാ ഖദറിന്റെ വിഷയത്തിലുള്ള അടിസ്ഥാനം. നമ്മുടെ ദുർബലമായ ബുദ്ധിയല്ല, നമ്മുടെ ചിന്തകളല്ല, നമ്മുടെ ആലോചനകളല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ റസൂലാണ് ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇല്ല, ഈ മനസ്സിലാക്കലുകൾ ഉറക്കാതെയാണ് ഖളാ ഖദറിലേക്ക് നിങ്ങൾ കടക്കുന്നത് എങ്കിൽ അതിൽ നിങ്ങൾ വഴിപിഴക്കും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാരണം ഇത് ഗൈബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിലുള്ള വിശ്വാസം ഖുർആനും ഹദീസും പറയുന്നതാണ്. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ ഖദറിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ചോ അതെല്ലാം ഉണ്ട് എന്ന് നാം വിശ്വസിക്കണം. അല്ലാഹുവും റസൂലും എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞോ അതൊക്കെ വിശ്വസിക്കണം, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. രണ്ട്, അല്ലാഹുവും റസൂലും എന്തെല്ലാം ഇല്ല എന്ന് പറഞ്ഞുവോ, അങ്ങനെ ഒരു കാര്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചാൽ അത് നാം നിഷേധിക്കണം. അവിടെ പിന്നെ തർക്കത്തിന് വകുപ്പില്ല. രണ്ട്, മൂന്നാമത്തെ കാര്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാതെ വിട്ട കാര്യങ്ങൾ, പറയാതെ വിട്ട കാര്യങ്ങൾ, ചർച്ച ചെയ്യാതെ വിട്ട കാര്യങ്ങൾ, ആ വിഷയങ്ങളിലേക്ക് നാം കടക്കാൻ പാടില്ല. കാരണം നമുക്ക് ഖളാ ഖദറിന്റെ വിഷയത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറയാതെ വിട്ട കാര്യമോ അത് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട്, നമുക്ക് ആ വിഷയം അറിയുക എന്നതിൽ നന്മയില്ലാത്തതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ അറിയിക്കാതെ വിട്ടത്. എന്തുകൊണ്ടാണ് റസൂൽ അത് പറയാതെ വിട്ടത്? അത് പറയുന്നതിൽ, അത് ചർച്ച ചെയ്യുന്നതിൽ ഗുണമില്ലാത്തതുകൊണ്ട്. അപ്പോ ആ ഗുണമില്ലാത്ത കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച ഒരാൾ ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കിയ ഒരു വിഷയം അതിലേക്ക് കടക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ മൂന്ന് അടിസ്ഥാനങ്ങൾ പ്രത്യേകം നാം പഠിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിവില്ലാത്ത കാര്യത്തിന്റെ പിന്നാലെ നീ പോകരുത്. ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഈ പാഠം നമ്മൾ ഉറപ്പിക്കണം. അള്ളാഹു പറഞ്ഞ എന്താണോ അത് ചർച്ച ചെയ്യാം, അള്ളാഹു റസൂൽ പറയാതെ വിട്ട കാര്യങ്ങളോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ പാടില്ല. അത്തരം വിഷയങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് പിശാചിൽ നിന്നുള്ള വസ്വാസാണെന്ന് മനസ്സിലാക്കുകയും ആമൻതു ബില്ലാഹി വറസൂലി, ഞാൻ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയും ചെയ്യുകയാണ് വേണ്ടത്. കാരണം ദുനിയാവിലുള്ള എല്ലാ കാര്യവും മനുഷ്യന് അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ആകത്ര ചെറുതല്ലേ, ഒരു തലയോട്ടിന്റെ ഉള്ളിൽ കൊള്ളുന്ന സാധനമാണ്. അതിന് പരിധികളുണ്ട്, പരിമിതിയുണ്ട്. മനുഷ്യന്റെ ബുദ്ധിക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അല്ലെ, അത് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തം. ഉദാഹരണത്തിന്, ഒരു 100 വർഷം മുന്നുള്ള ആളോട് ആരെങ്കിലും പോയിട്ട് പറയണം, ഞാൻ അമേരിക്കയിൽ നിന്ന് സംസാരിച്ചാൽ അത് ഇന്ത്യയിലുള്ള ആൾക്ക് അപ്പോഴപ്പോൾ തന്നെ അങ്ങോട്ട് കൂടി കേൾക്കാനും സംസാരിക്കാനും പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 100 വർഷമുള്ള ആള് ആൾക്കാരാണെങ്കിൽ അത് പറഞ്ഞോനെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. കാരണം എന്താ, ഇവനെന്തോ ബുദ്ധിക്ക് തകരാറുണ്ട് എന്ന് അവർ വിചാരിക്കും. എന്നാൽ അവൻ പറഞ്ഞത് ബുദ്ധിക്കെതിരല്ല, അവൻ പറഞ്ഞത് അന്നുള്ള ആളുകളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിന്റെ അപ്പുറത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യം എന്താവൂല, ബുദ്ധികേടാവൂല. അതുകൊണ്ടാണ് ഖളാ ഖദർ, ഈ പറഞ്ഞ ഈമാൻ കാര്യങ്ങളെല്ലാം വിശ്വസിച്ചവനുമായി പറയേണ്ട കാര്യം. ആദ്യം തന്നെ ഖളാ ഖദർ എന്ന വിഷയം ഒരാൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയില്ല, മറിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമായാൽ പിന്നെ ഖളാ ഖദർ പറഞ്ഞാൽ മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് ദുനിയാവിൽ എന്ത് കാര്യം, ഒന്നും വേണ്ട, 1 വർഷം മുന്നേ നമ്മൾ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യം അടുത്ത വർഷം നടക്കുന്നതാണ്. മനുഷ്യന്മാരുടെ പുരോഗതി മുന്നിലേക്ക് പോകുന്നത് കാണാം. നമ്മൾ ഒരിക്കലും ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങൾ. അപ്പോൾ മനുഷ്യന്റെ ബുദ്ധി അത് പരിമിതമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കേട്ടാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അർഷ്, അവന്റെ കാല് വെക്കുന്ന, അവന്റെ കാൽപാദം വെക്കുന്ന കുർസിയുണ്ട് അല്ലെ. അല്ലാഹു തആല പറഞ്ഞു, വസിഅ കുർസിയുഹുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുഴുവൻ ചൂഴ്ന്നിരിക്കുന്ന കുർസി. റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ കാൽപാദം വെക്കുന്ന ആ കുർസി അത് ആകാശഭൂമികളെ അപേക്ഷിച്ചു നോക്കിയാൽ ഒരു വലിയ മരുഭൂമിയിൽ കൊണ്ടുപോയിട്ട ഒരു ചെറിയ വളയം പോലെയാണ്. ആകാശഭൂമികൾ ഒന്നാകെ അല്ലെ, പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരണ്ട്. എന്താണ് മനുഷ്യൻ ഇന്നുവരെ കണ്ടെത്തിയ പ്രപഞ്ചത്തിന്റെ വലുപ്പം എന്നത്. ടെലിസ്കോപ്പൊക്കെ വെച്ചിട്ട് എത്രമാത്രം അവർ ഇന്നുവരെ കണ്ടെത്തി, അത് തന്നെ വലിയ വലുപ്പമുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ പൊട്ട് എന്ന് പറയാൻ പോലും പറ്റില്ല, അത്ര ചെറുതാണ് ഈ വലിയ പ്രപഞ്ചം. അതൊന്നും ഒന്നാം ആകാശത്തിന് കീഴിൽ വരുന്നില്ല. അപ്പോൾ ഏഴാകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ വലുപ്പം എന്തായിരിക്കും? അതിനെ ഒന്നാകെ അള്ളാഹുവിന്റെ കുർസിയിൽ വെച്ചാൽ ഏതുപോലെ ഉണ്ടാകും? ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയിടുന്ന ഒരു ചെറിയ വളയം പോലെ ഉണ്ടാകും അള്ളാഹുവിന്റെ കുർസി. അത് മനുഷ്യന്റെ ബുദ്ധിയിൽ അവന് ചിന്തിച്ചെടുക്കാൻ സാധിക്കുകയില്ല. വേണ്ട, അള്ളാഹു സൃഷ്ടിച്ച അവന്റെ ആകാശ ഭൂമികൾ അതിന്റെ വലുപ്പം എന്താണെന്ന് പോലും പൂർണമായി മനുഷ്യന്റെ ബുദ്ധിയിൽ കയറില്ല. അപ്പൊ ഇതിനൊക്കെ പഠിച്ച റബ്ബ് അവനെ കുറിച്ചാണ് ഖളാ ഖദർ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചിലത് നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, ബുദ്ധിയുടെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയം അത്ര വ്യാപ്തി ഉള്ളതുകൊണ്ട്, നമ്മുടെ ബുദ്ധി ദുർബലമായതുകൊണ്ട്, ബുദ്ധിക്ക് എതിരായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ബുദ്ധി അതിന്റെ പവർ കുറവായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ, അത് മനസ്സിലാക്കാൻ, അത് പൂർണമായി ചൂഴ്ന്നു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ് ഖദറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അൽ ഖദറു സിർറുല്ലാഹ്. ഖദർ എന്നത് അള്ളാഹുവിന്റെ രഹസ്യമാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല, അബുൽ മുദഫർ അസ്സമാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രഹസ്യമാക്കി വച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യർക്ക് പൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ ചില മറകളിട്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യരുടെ മുന്നിൽ നിന്ന് ചില കാര്യങ്ങളിൽ മറച്ചു വച്ചിരിക്കുന്നു പരീക്ഷിക്കാൻ വേണ്ടി. അത് അല്ല മറച്ചു വെച്ചതാണ്. ഒരാൾ ഒരു കാര്യം മറച്ചു വെച്ചാൽ അത് അറിയാൻ പിന്നെന്താണ് വഴി? അയാൾ തന്നെ പറഞ്ഞു തരണം, വേറൊരു വഴിയില്ല. അള്ളാഹു ആകട്ടെ ഖളാ ഖദർ അവന്റെ രഹസ്യമാക്കി വച്ചിരിക്കുന്നു. ആ രഹസ്യം അള്ളാഹു പറഞ്ഞു തന്നാലല്ലാതെ പൂർണമായി മനസ്സിലാക്കുക എന്നത് മനുഷ്യർക്ക് സാധ്യമല്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പാഠം. ഒന്നാമത്തെ പാഠം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ. രണ്ട്, ഖുർആനും സുന്നത്തും എന്താണ് പറഞ്ഞത് അതുമാത്രമേ ഖളാ ഖദറിന്റെ കാര്യത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഖളാ ഖദറിന്റെ വിഷയത്തിൽ അള്ളാഹുവും റസൂലും നിരോധിച്ച രൂപത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടാൻ പാടില്ല. അള്ളാഹുവും റസൂലും പാടില്ലെന്ന് പറഞ്ഞ രൂപത്തിലുള്ള ചർച്ചകൾ ഖളാ ഖദറിന്റെ കാര്യത്തിൽ തുടങ്ങി വെക്കാനേ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ദുകിറൽ ഖദറു ഫഅംസികു, ഖദറിനെ കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. എന്നാൽ തീരെ ഖദറിനെ കുറിച്ച് പറയരുതെന്നല്ല, അള്ളാഹുവും റസൂലും പറഞ്ഞതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, അതാണ് ഇവിടുത്തെ ഉദ്ദേശം. അതല്ലെങ്കിൽ അള്ളാഹും റസൂലും പറഞ്ഞ കാര്യങ്ങൾ അത് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് തെറ്റല്ല. നമ്മളിപ്പോൾ ഇവിടെ ഖദറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ ഹദീസുകളിൽ ഖദർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഖദർ തീരെ പറയാൻ പാടില്ല എന്നല്ല അതിന്റെ അർത്ഥം, മറിച്ച് ഖദറുമായി ബന്ധപ്പെട്ട് അള്ളാഹുവോ റസൂലോ അറിയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ അത് സംസാരം വന്നാൽ ഫഅംസികൂ, നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു അംറു ഹാദിഹിൽ ഉമ്മത്തി മുവായിമൻ മാ ലം യതകല്ലമു ഫിൽ വിൽദാനി വൽ ഖദർ. ഈ ഉമ്മത്തിന്റെ കാര്യം യോജിപ്പിലായിരിക്കും ഏതുവരെ അവർ ഖളാ ഖദറിന്റെ കാര്യത്തിൽ സംസാരിച്ചു തുടങ്ങുന്നതുവരെ, അതിൽ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതുവരെ. അപ്പൊ എന്താണ് ഈ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഒന്ന് എഴുതിക്കോളും, ഖളാ ഖദറിന്റെ കാര്യത്തിൽ പാടില്ലാത്ത ചർച്ചകൾ. ഒന്ന്, ഖളാ ഖദറിൽ ബുദ്ധിപരമായ താരതമ്യങ്ങൾ കൊണ്ടുവരിക എന്നത്, അത് പാടില്ല. മനുഷ്യന്മാരുടെ ഇങ്ങനെയാണല്ലോ, അപ്പൊ അള്ളാഹുത്താല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഈ ചിന്ത, ബുദ്ധിപരമായ താരതമ്യങ്ങൾ അള്ളാഹുവിന്റെ ഖളാഉമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാടില്ല. അത് ഒന്നാമത്തെ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഖളാ ഖദറിന്റെ ചർച്ചകളിൽ പെട്ടതാണ്. രണ്ട്, നേരത്തെ നാം പറഞ്ഞതുപോലെ ഖുർആനോ സുന്നത്തോ ചർച്ച ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ ചർച്ച ചെയ്യരുത്. രണ്ട്, അത് ഖളാ ഖദറിന്റെ കാര്യത്തിലുള്ള ബാത്തിലായ നിരർത്ഥകമായ റസൂലുള്ള വിലക്കിയ ചർച്ചയാണ്, അത് പാടില്ല. അല്ലാഹു റസൂലും പറയാത്ത കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് ഏർപ്പെടരുത്. മൂന്നാമത്തെ കാര്യം, ഖളാ ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഒന്ന്, കൈഫ, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നത് അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. എങ്ങനെ? കാരണം ഖദർ അള്ളാഹുവിന്റെ വിശേഷണമാണ്, സിഫത്താണ്. അള്ളാഹു എങ്ങനെ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? അള്ളാഹുവാണ് ഇതൊക്കെ തീരുമാനിച്ചത്, അള്ളാഹുവാണ് ഇതൊക്കെ അറിഞ്ഞത്, അള്ളാഹുവാണ് ഖദർ നിശ്ചയിച്ചത്. ശരി, അള്ളാഹ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ അള്ളാഹുന്റെ രൂപം എന്താണ് അറിയില്ല. അപ്പോൾ അള്ളാഹു എങ്ങനെയാണ് ഖദർ നിശ്ചയിച്ചത്, അതിന്റെ രൂപവും നമുക്കറിയില്ല. അതുകൊണ്ട് കൈഫ, എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യം ഖളാ ഖദറിൽ പാടില്ല. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ലിമ, എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ എങ്ങനെയൊക്കെ തീരുമാനിച്ചു എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഖളാ ഖദറിൽ അർത്ഥമില്ല, അത് പാടില്ല, ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞത്, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവൻ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹുവിനോട് ചോദ്യം ചെയ്യപ്പെടാവതല്ല. വഹും യുസ്അലൂൻ, എന്നാൽ അവർ ചെയ്യുന്നതിനെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഈ രണ്ട് ചോദ്യം പാടില്ല. കൈഫ ലിമ, കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് സംഭവിക്കുന്നത്, രണ്ട് ലിമ, എന്തുകൊണ്ട് അള്ളാഹു ഇത് ചെയ്തു ഇല്ല. എന്തുകൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പൊതുവായ ഉത്തരം, അള്ളാഹുവിനൊരു ഹിക്മത്ത് ഉണ്ട്, അള്ളാഹുക്ക് ഒരു ഉദ്ദേശമുണ്ട്. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല, ചിലതൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ചിലതൊക്കെ അറിയാൻ പറ്റൂല. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഖളാ ഖദറിന്റെ വിഷയത്തിൽ നടത്താൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ രണ്ട് ചോദ്യങ്ങളാണ് ഖളാ ഖദറിന്റെ വിഷയത്തിൽ നശിച്ചുപോയ കക്ഷികളെ തകർത്ത് കളഞ്ഞത്. ഇത് ചോദിക്കാൻ തുടങ്ങിയത് മുതലാണ് അവര് നശിച്ചത്. ആര്? ഖദറിയത്തും ജബറിയത്തും. ഖദറിന്റെ വിഷയത്തിൽ പഴച്ചുപോയ രണ്ട് കക്ഷികളുണ്ട്, ഒരു ഭാഗം കണ്ടാണെങ്കിൽ ഒരു ഭാഗം കണ്ടാണ്. ഒന്നാമത്തെ വിഭാഗം ഖദരി, അവർ പറഞ്ഞു അള്ളാഹു തആല ഒന്നും തീരുമാനിച്ചിട്ടില്ല.